نعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد، فان خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى اله وصحبه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. كذلك يدان مجلس غريب ഷദ്ദാദ് ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള പ്രസിദ്ധമായ ഒരു ഹദീസാണ് അൽ-അല്ലാമ അൽ-ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുല്ലാഹ് പ്രത്യേകം ഒരു ജുസ്ആയി ഷർഹ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേൾപ്പിച്ചത്. അതിന്റെ പൂർണ്ണരൂപം അൻ ശദ്ദാദ് ഇബ്നു ഔസിൻ ഖാൽ ഖാൽ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ശദ്ദാദ് ഇബ്നു ഔസിൻ ഇദാ റഅയ്ത അന്നാസ ഖദ് ഇക്തനസു അസ്-സഹബ വൽ-ഫിദ്ദ ഫക്കിനി ഹാഉലാഇൽ കലിമാത്. അല്ലയോ ശദ്ദാദ് ഇബ്നു ഔസ്, ജനങ്ങൾ സ്വർണവും വെള്ളിയും നിധിയായി സമ്പാദിച്ച് സൂക്ഷിക്കുന്ന സമയം നിങ്ങൾ കണ്ടാൽ ഫക്നിസു ഹാദിഹിൽ കലിമാത്, നിങ്ങൾ നിധിയായി സമ്പാദിച്ച് സൂക്ഷിക്കേണ്ടത് ഈ വാക്കുകളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു അസ്സബാത ഫിൽ അംർ, നിന്റെ ദീനിന്റെ കാര്യത്തിൽ നിനക്കുള്ള ത്വാഅത്തിൽ, ഈമാനിൽ, സ്വാലിഹത്തായ അമലിൽ, ദുനിയാവിലും അതുപോലെ തന്നെ ഖബറിലും അതുപോലെ തന്നെ മരണാനന്തരമുള്ള ജീവിതത്തിലും ഹശറിന്റെ സന്ദർഭത്തിലും സബാത്ത് ധൈര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. اللهم اني اسالك الثبات في الامر والعزيمه على الرشد رشدين ميل ആയി കൊണ്ടുള്ള അസീമത്ത്. അസീമത്ത് ഒരു കാര്യം റുഷ്ദാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനുള്ള ത്വാഅത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ത്വാഅത്താണ് എന്നൊരു കാര്യം അറിയേണ്ട മുറപ്രകാരം അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി, അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള അസീമ ഉറച്ച തീരുമാനവും അതിനനുസരിച്ചുള്ള അതിന്റെ മുഖത്തവയനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും, അതാണ് അസീമ. വൽ അസീമത്ത അല റുഷ്ദ്. പിന്നീട് പറഞ്ഞു വഅസ്അലുക മൂജിബ വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക. കഥ وأسألك وأسألك شكر نعمتك നിനക്കുള്ള നിന്റെ നിഗമത്തുകൾക്കുള്ള നന്ദി, നീ ചെയ്തു തന്നിരിക്കുന്ന നിഗമത്തുകൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ശുക്ർ? ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ നിഗമത്തുകൾ? അതിനെങ്ങനെയൊക്കെയാണ് ശുക്ർ നടത്തേണ്ടത്? ശുക്ർ എന്നുള്ളത് അതിന്റെ ആലത്തുകൾ മൂന്നെണ്ണമാണ്. രണ്ടാമത്തേത് ലിസാനുകൊണ്ട് നാവുകൊണ്ടുള്ളത്. അത്തഹദ്ദുസു ബിനിഅമത്തില്ല. മൂന്നാമത്തേത് ബിൽ ജവാരിഹ്, ജവാരിഹകൾ കൊണ്ട്. ആരാണോ നിഅമത്ത് ചെയ്തു തന്നിട്ടുള്ളത് അവന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ആ നിഅമത്തിനെ ചിലവഴിക്കുകയും അവനുള്ള ത്വാഅത്തുകൾ ചെയ്യുകയും മഅസിയത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ശുക്രന്റെ ഭാഗമാണ്. വഅസ്അലുക ശുക്ര നിഅമതിക് വഹുസ്ന ഇബാദതിക്, അതുപോലെ നിനക്കുള്ള ഇബാദത്ത് അത് ഹുസ്നോടുകൂടി നിർവഹിക്കാൻ. ഹുസ്നുൽ ഇബാദ എന്നുള്ളതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യാൻ, ചെയ്യുന്ന ഇബാദത്ത് കുറച്ച് ചെയ്യുകയാണെങ്കിൽ പോലും ആ ചെയ്യുന്നത് പെർഫെക്റ്റായി. എപ്രകാരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അതേ രൂപത്തിൽ അതിന്റെ എല്ലാ പൂർണ്ണതയിലും അതുപോലെ തന്നെ ഇഹ്സാനോടുകൂടിയും ഇത്ഖാനോടുകൂടിയും, ഇത്ഖാൻ അത് വളരെ കൃത്യമായി പെർഫെക്റ്റായി ചെയ്യുക, അതുപോലെ ഇഹ്സാനോടുകൂടി ചെയ്യുക നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഇനി നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന ബോധത്തോടുകൂടി അവന്റെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്. റബ്ബേ, നിനക്ക് അങ്ങനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതാണ് ഹുസ്ന ഇബാദത്തിക്ക്. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പിന്നീട് പഠിപ്പിച്ച വാക്കുകൾ, വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സാദിഖ وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഇത്രയും ഭാഗമാണിനി നമുക്ക് അതിന്റെ ശർഹിൽ നിന്ന് വായിക്കാൻ ബാക്കിയുള്ളത്. അതിൽ അടുത്ത വാചകം وأسألك قلبا سليما ولسانا صادقا. وأسألك, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, കൽബൻ സലീമ. കൽബ് എന്ന വാക്കിന്റെ അർത്ഥം ഹൃദയം എന്നുള്ളതാണ്. അറബി ഭാഷയിൽ കലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു, മറിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. കലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു. വസുമ്മിയൽ കൽബ് കൽബൻ ലിക്കത്രത്തി തനക്കുലിഹി. കൽബിന് കൽബ് എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്, ഭാഷയിൽ തന്നെ കൽബിന് കൽബ് എന്ന പേര് വന്നത്, മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു അവയവത്തിനാണ് കൽബ് എന്ന് പറയുന്നത്. ആ കൽബ് എന്ന വാക്ക് ആ അവയവത്തിന് പറയാനുള്ള കാരണം ലിക്കസ്റത്തി തക്കല്ലുബിഹി, അതിന്റെ മാറിമറയലിന്റെ ആധിക്യം കൊണ്ടാണ്. കൽബ് എന്നുള്ളത് പെട്ടെന്ന് മാറിമറിയും, പെട്ടെന്ന് ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. അതാണ് കൽബിന്റെ അവസ്ഥ. വളരെ വേഗമാണ് മനുഷ്യന് മാറുക. ആ മാറ്റം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് കാണില്ല, അവരിടപെടുന്ന ഇടപാടുകളിൽ പെട്ടെന്ന് വ്യക്തമാവില്ല, അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ പെട്ടെന്ന് മാറിയിട്ടുണ്ടാവും എന്ത്? ഹൃദയം. ബാക്കിയൊക്കെ സാവകാശം ഞാൻ അതിനനുസരിച്ച് മാറുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മാറുന്ന ഒന്നാണ് ഹൃദയം. അതുകൊണ്ടാണ് അതിന് ഹൃദയത്തിന് ഹൃദയമെന്ന് അറബി ഭാഷയിൽ കൽബ് എന്ന പേര് അതിന് വന്നത്. വഅസ്അലുക റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, കൽബൻ, ഒരു ഹൃദയത്തെ. എന്നിട്ട് അതിനുള്ള വസ്ഫായിട്ട് പറഞ്ഞു സലീമൻ. സലീമ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷപ്പെട്ടു എന്നാണ്, സുരക്ഷിതമായി, സലാമത്ത്, രക്ഷ എന്നുള്ളതിന് സുരക്ഷിതത്വം എന്നുള്ളതിന് സലാമത്ത് എന്ന് പറയും, സുരക്ഷിതത്വം. അതാണ് സലീമ. സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ, രോഗം ബാധിക്കാത്ത, അപകടങ്ങൾ ബാധിക്കാത്ത സുരക്ഷിതമായ ഹൃദയം. റബ്ബെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, സുരക്ഷിതമായ ഹൃദയം, രോഗം ബാധിക്കാത്ത ഹൃദയം. വലിസാനൻ സാദിഖ, ലിസാൻ നാവിനാണ് ലിസാൻ എന്ന് പറയുക. ലിസാൻ, അതുപോലെ ഒരു ത്രാസിന്റെ നടുക്ക് നിൽക്കുന്ന ആ അളവിന് നടുക്ക് നിൽക്കുന്ന സൂചിക്ക് ലിസാൻ എന്ന് പറയും. അത് വളരെ ഷാർപ്പായിരിക്കും. മനുഷ്യന്റെ നാവും അതുപോലെ ഷാർപ്പാണ്. ലിസാൻ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. നന്മയിലേക്കോ തിന്മയിലോ ഒക്കെ തെറ്റാൻ വളരെ പെട്ടെന്ന് കാരണമാകുന്നതാണ് ലിസാൻ, നാവ്. വലിസാനൻ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, വസ്അലുക ലിസാനൻ എന്നാണ്. ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ ലിസാനൻ, എന്നിട്ട് അതിന്റെ വസ്വായിട്ട് പറഞ്ഞു സ്വാദിഖൻ, സ്വാദിഖായ. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സിദുക്കുള്ള, സത്യസന്ധതയുള്ള, സിദുക്കുള്ള നാവ്, സലാമത്തുള്ള ഹൃദയം, സലീമായ ഹൃദയം, സിദുക്കുള്ള നാവ്, ഇത് രണ്ടും ഞാൻ റബ്ബെ നിന്നോട് ചോദിക്കുന്നു. ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞത് ശുക്റുൻ നിഅ്മയുടെ കൂടെ ഹുസ്നുൽ ഇബാദ പറഞ്ഞു. കാരണം നിഅ്മത്തിനുള്ള ശുക്ർ ഇബാദത്താണ്. ആ ഇബാദത്ത് അസ്യൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നതുപോലെ കൽബുൻ സലീമിന്റെ കൂടെയാണ് ലിസാനും സാദിഖ്. കൽബും ലിസാനും തമ്മിൽ വളരെ വലിയ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു റജബ് റഹ്മഹുള്ള പറഞ്ഞു, അൽ ഖൽബു വൽ ലിസാനു, ഹൃദയവും നാവും, ഹുമ ഇബാറത്തുൻ അനിൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറയുന്നതിന് പകരം വെക്കാവുന്ന ഒരു വാക്കാണ് ഇബാറ അനിൽ ഇൻസാൻ. മനുഷ്യനെ എങ്ങനെ തഅബീർ ചെയ്യാം? എന്താണ് മനുഷ്യൻ? മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളതിന് പകരമായി വെക്കാവുന്ന വാക്കാണ്, അല്ലെങ്കിൽ മനുഷ്യനെ വിവരിക്കാൻ ഉപയോഗിക്കാവുന്ന വാക്കാണ് അൽ ഖൽബു വൽ ലിസാൻ, നാവും ഹൃദയവും നാവും. കമാ യുഖാൽ, സാധാരണ ഹിക്മത്തുകളിൽ പറയപ്പെടാറുണ്ട്, അൽ ഇൻസാനു ബി അസ്ഗറൈഹി, അൽ ഇൻസാനു ബി അസ്ഗറൈഹി, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യനെ എന്താണ് ഒരു മനുഷ്യൻ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിത്വം എന്താണ്? അവന്റെ വ്യക്തിത്വത്തെ അറിയിക്കുന്ന കാര്യം ബിഅസ്ഗറൈഹി, അവന്റെ ശരീരത്തിലുള്ള വളരെ ചെറിയ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ് മനുഷ്യന് മൂല്യം കണക്കാക്കപ്പെടുക. ബിഖൽബിഹി വലിസാനി, ഏതൊക്കെയാണത്? ബിഖൽബിഹി വലിസാനി, അവന്റെ ഹൃദയം കൊണ്ടും നാവുകൊണ്ടും, ഹൃദയം കൊണ്ടും നാവുകൊണ്ടുമാണ് മനുഷ്യനെ അളക്കപ്പെടുക, മനുഷ്യന് മൂല്യം നിർണയിക്കപ്പെടുക. വഖാല മുത്തനബ്ബി, അതുകൊണ്ട് തന്നെ അറബിയിലെ ശുഅറാക്കളുടെ കൂട്ടത്തിൽ അബു തയ്യിബുൽ മുത്തനബ്ബി അദ്ദേഹം പറഞ്ഞു, ലിസാനുൽ ഫസാ നിസ്ഫുൻ വനിസ്ഫുൽ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ലിസാനുൽ ഫസാ നിസ്ഫുൻ വനിസ്ഫുൽ ഫുആദുഹു, ഒരു മനുഷ്യന്റെ നാവാണ് അവന്റെ പകുതി, ബാക്കി പകുതി അവന്റെ ഹൃദയവുമാണ്. അത് രണ്ടും കഴിച്ചു നിർത്തിയാൽ പിന്നെ മനുഷ്യനിൽ ബാക്കിയുള്ളത് വെറും ഒരു രൂപവും കുറച്ചിറച്ചിയും കുറച്ച് ചോരയും മാത്രം. മനുഷ്യനെന്ന് പറയുന്നത് പകുതി നാവും പകുതി ഹൃദയവുമാണ്. അത് കഴിച്ച് ബാക്കിയുള്ളത് കുറച്ച് മാംസവും കുറച്ച് രക്തവും അതുപോലെ തന്നെ പിന്നൊരു രൂപവും, അത്രേ ഉള്ളൂ.
മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന്റെ നാവും അവന്റെ ഹൃദയവുമാണ്. ഒരു യുവാവിന്റെ, ഒരു മനുഷ്യന്റെ പകുതി എന്ന് പറയുന്നത് നാവും മറ്റു പകുതി എന്ന് പറയുന്നത് ഹൃദയവുമാണ്. അതുകൊണ്ട് തന്നെ ഫൽഖൽബു സലീം, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവെ ഖൽബുൻ സലീം നീ എനിക്ക് നൽകണേ, എന്റെ ഹൃദയം സുരക്ഷിതമായ ഹൃദയം നീ എനിക്ക് നൽകണേ. എന്താണ് ഖൽബുൻ സലീം? ഫൽഖൽബു സലീം ഹുവല്ലദീ ലൈസ ഫീഹി ഷൈഉൻ മിൻ മഹബ്ബത്തി മാ യക്റഹുഹുല്ലാ. ഏത് ഹൃദയത്തിനാണ് സലീമായ ഹൃദയം എന്ന് പറയുക? അല്ലദീ ലൈസ ഫീഹി ഷൈഉൻ മിൻ മഹബ്ബത്തി മാ യക്റഹുഹുല്ലാ, അല്ലാഹു വെറുക്കുന്ന, അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തോടും ഒരിഷ്ടവും തോന്നാത്ത ഹൃദയമാണ് സലീമായ ഹൃദയം. അല്ലാഹു വെറുത്തിട്ടുള്ള ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാത്ത ഹൃദയം, അല്ലാഹു വെറുപ്പ് കാണിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഹൃദയം രോഗമുള്ളതാണ്. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാത്ത ഹൃദയം, അതാണ് സലീമായ ഹൃദയം. فدخل فيه فدخل في ذلك سلامته من الشرك الجلي والخفي. അതുകൊണ്ട് തന്നെ ഈ സലാമത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? ഹൃദയം സലാമത്തിലാകാന്ന് പറഞ്ഞാൽ അതിൽ فدخل في ذلك, അതിൽ പെടും, അതിൽ പ്രവേശിക്കും. സലാമത്തുഹു മിന ശിർക് അൽ ജലി വൽ ഖഫി, വ്യക്തമായതും ഗോപ്യമായതുമായ എല്ലാ ശിർക്കിൽ നിന്നുമുള്ള സലാമത്ത്. വ്യക്തമായ ശിർക്ക്, ഗോപ്യമായ ശിർക്ക്. വ്യക്തമായ ശിർക്ക് എന്ന് പറയുന്നത് ഇബാദത്തു ഗൈരില്ല, അല്ലാഹു കൊടുക്കേണ്ട ഇബാദത്ത് സൃഷ്ടികളിൽ ആർക്കെങ്കിലും തിരിച്ചുവിടുന്നതിനാണ് അശ്ശിർക്കുൽ അക്ബർ എന്ന് പറയുക. അല്ലാഹുക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ അൻവാഴികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, അദ്ദുആ വല്ലിസ്തിഗാസ വല്ലബഹ് വന്നദർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലല്ലാത്ത ആർക്കെങ്കിലും കൊടുത്താൽ അതാണ് ശിർക്കുൻ ജലി, വ്യക്തമായ ശിർക്ക്. ഇനി അല്ലാഹുക്ക് തന്നെയുള്ള ഇബാദത്ത്, ഇബാദത്ത് അല്ലാഹുക്ക് തന്നെയാണ്, പക്ഷെ അതിലൂടെ അല്ലാഹുക്ക് വേണ്ടി അത് ചെയ്യുന്ന സന്ദർഭത്തിൽ വേറൊരാൾ കാണുന്നതിന് വേണ്ടിയുള്ള റിയാഓ, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ട് പ്രശംസ ലഭിക്കുന്നതിനുള്ള സുമഅത്തോ, കീർത്തി ലഭിക്കുന്നതിനുള്ള വിക്റോ, അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ വല്ല പ്രതിഫലവും കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്ന തലബു ദുനിയാബി അമലിൽ ആഖിറ, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു രോഗം കടന്നുകൂടിയാൽ അതിനാണ് ശിർക്കുൻ ഖഫിയ്യ എന്ന് പറയും. ഈ രണ്ട് ശിർക്കിൽ നിന്നും സലാമത്താകുന്ന ഹൃദയം, അത് ഹൃദയത്തിന്റെ സലാമത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സലാമത്ത് ഈ ശിർക്കിൽ നിന്നുള്ള സലാമത്താണ്. ഖൽബുൻ സലീം ആകണമെങ്കിൽ ആദ്യം ആ ഹൃദയം ശിർക്കിൽ നിന്ന്, അതിൽ ജലിയും ഖഫിയുമായ എല്ലാ ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമായിരിക്കണം. വമിനൽ അഹ്വാഇ വൽ ബിദഅ, രണ്ടാമത്തെ കാര്യം, ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടേണ്ടത് അഹ്വാഇകളിൽ നിന്നും ബിദഅകളിൽ നിന്നുമാണ്. ഒരു ഹവയും ആ ഹൃദയത്തിൽ ഉണ്ടാകരുത്. ഹവ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഹവ എന്നുള്ളത് ഹൃദയത്തിന്റെ ഒരു വികാരമാണ്. ഹവ എന്നുള്ളത് ഹൃദയത്തിന്റെ വികാരമാണ്. ഹവയിൽ നിന്ന് സുരക്ഷിതമാകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്തിബാ ഉൽ ഹവ എന്നുള്ളതാണ്. ഹവ എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ല വെച്ചു കൊടുത്തിരിക്കുന്ന ജിബില്ലത്തിൽപ്പെട്ടതാണ്. ഹവ എന്ന വാക്കിന്റെ അർത്ഥം മഹബ്ബത്തു ഷൈ വബുഗുദു ഔബുഗുദു, ഒരു കാര്യത്തോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു കാര്യത്തോടുള്ള അനിഷ്ടം. ഹുബ്ബിലും ബുഗുദിലുമാണ്, അതിനാണ് ഹവ എന്ന് പറയാം. മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്ന താല്പര്യം, അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തോട് കാണിക്കുന്ന താല്പര്യം, ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തോട് കാണിക്കുന്ന വിരസതയും, ഇതിനൊക്കെ ഹവ എന്നാണ് പറയാം. ഇത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതാണ്, ഇഷ്ടവും അനിഷ്ടവും. പക്ഷെ ആ ഇഷ്ടത്തെയും അനിഷ്ടത്തെയും ഇത്തിബാഅ് ചെയ്യരുത്. ഫലാ തത്തബിഉൽ ഹവ, ഫലാ തത്തബിഉൽ ഹവ, ഹവയെ നീ ഇത്തിബാഅ് ചെയ്യരുത്. ഹവ എന്നുള്ളത് മത്തുബു ആകരുത്, താബിഇയായിരിക്കണം. ഹവയും ഇമാമാക്കരുത്, ഹവക്കനുസരിച്ച് ദീൻ സ്വീകരിക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ അനിഷ്ടത്തിനും അനുസരിച്ച് ദീൻ സ്വീകരിക്കുന്നതിനാണ് ഹവ എന്ന് പിന്നീട് പറയപ്പെടുക. ഇത്തിബാഉൽ ഹവ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അഹ്വാഇകൾ എന്ന് പറഞ്ഞാൽ അതാണ്, മനുഷ്യന് അവന്റെ ബുദ്ധിയിൽ തോന്നുന്ന, അവന്റെ താല്പര്യത്തിൽ അവന് തൃപ്തി തോന്നുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ദീനായി സ്വീകരിക്കുക. അല്ലെങ്കിൽ അവന് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ദീനാണെങ്കിലും സ്വീകരിക്കാതിരിക്കുക. ഇത് രണ്ടും ഹവയിൽപ്പെടുന്നതാണ്. തന്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് ദീൻ ഉൾക്കൊള്ളുക എന്നുള്ളത്. അവനൊരു വലിയ താല്പര്യം തോന്നിയ ഒരു വിഷയം വന്നാൽ അതിന്റെ വലിയ ആളാകും ദീൻ. പിന്നെ അങ്ങനെ പോയി പോയി ചിലപ്പോ ദീനിൽ അതിന് അല്ലാഹുവും റസൂലും കൊടുത്തിരിക്കുന്ന പരിധി എത്രയാണോ, വില എത്രയാണോ, അവിടെ നിന്ന് നിൽക്കൂല. അവനത് താല്പര്യമുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി അപ്പുറം പോകും. അള്ളാന്റെ റസൂൾ ചെയ്തതിനേക്കാളും സഹാബത്ത് കാണിച്ചതിനേക്കാളും വലിയ താല്പര്യം അതിന് കൊടുക്കും. അത് ഹവന്നെ. അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ദീനിലുള്ളതെങ്കിൽ അതിനോട് താല്പര്യക്കുറവ് കാണിക്കും. താല്പര്യക്കുറവ് കാണിച്ച് കാണിച്ച് പിന്നെ അത് അത് ദീനല്ലാത്തതുപോലെയാക്കി, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാത്ത അവസ്ഥയിലെത്തി. ഇങ്ങനെ അവനവന്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ച് ദീൻ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നശിച്ചു, ഹൃദയം നശിച്ചു. ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ് ഈ പറഞ്ഞ ഹവ അല്ല ഹുവാ വൽ ബിദ. അതുപോലെ ബിദഅത്തുകൾ, ബിദഅത്തുകൾ ബിദഅത്തുകൾ ദീനിൽ പുതുതായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 23 വർഷക്കാലത്തെ ദഅവത്ത്, അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വഹയ്, അല്ല കൊടുത്തിട്ടുള്ള കിതാബ്, അതിന്റെ ബയാന്, അദ്ദേഹത്തിന്റെ സുന്നത്ത്, ഇത് രണ്ടും വഹയ. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പൂർത്തിയാക്കി, കമാലിലെത്തിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഒരു കാര്യം അതിന്റെ കമാലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചാലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തെടുത്തിട്ടാലോ അതിന്റെ കമാല് നഷ്ടപ്പെടും. പിന്നെ കമാലെന്ന് പറയില്ല. സമ്പൂർണമായി എല്ലാ നിലക്കും സുന്ദരമായ ഒരു കാര്യത്തിൽ ഇനി വേറെന്തെങ്കിലും കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ അത് വേറെ മുഴച്ചു കാണും, അതതിന് അതിന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും. അതുപോലെ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റിയാൽ അതിന്റെ പൂർണ്ണതയ്ക്ക് കുറവ് സംഭവിക്കും. ദീനിൽ ഇനി ഒന്നും കൂട്ടാനില്ല, ഒന്നും കുറക്കാനില്ല, അത് പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞ കാര്യം. അതിനുശേഷം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇതുകൂടി ദീനിലുണ്ടായിരുന്നെങ്കിൽ സുന്ദരമാകുമായിരുന്നു, ഇതുകൂടി ഉണ്ടാകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രതിഫലം വാങ്ങാമായിരുന്നു എന്ന് കരുതി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അതിനാണ് ബിദ്അ എന്ന് പറയുന്നത്. ഫരീഖത്തു ഫിദ്ദീൻ മുഖ്തറഅ, ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന ഒരു മാർഗം. തുവാഹി അശ്ശർഇയ്യ ഫരീഖത്തു ശർഇയ്യ, ശർഇയ്യായ വഴിയോട് കിടമാത്സര്യം നടത്തുന്ന, അതുപോലെ ഷറയിലുള്ള ഒരു കാര്യത്തെ പോലെ ഷറയിലില്ലാത്ത ഒരു കാര്യം അതുപോലെ കൊണ്ടുവന്ന് ദീനാക്കി മാറ്റുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുക. ആ ബിദഅത്തുകൾ ബാധിച്ച ഹൃദയം രോഗമുള്ള ഹൃദയമാണ്. അഹ്വാ എന്നുള്ളത് രോഗമാണ്, ബിദഅ എന്നുള്ളത് രോഗമാണ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് അത് തന്നെയാണ്. അതുകൊണ്ട് സാധാരണ ഉലമാക്കൾ പറയും, കള്ളു കുടിക്കുന്നതാണോ വലുത്? അല്ല, ഖുർആൻ ഓതിക്കഴിയുമ്പോ സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതാണോ വലുത്? അതിന്റെ ക്രമത്തിൽ വലുത് ഖുർആൻ ഓതിക്കഴിയുമ്പോ സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതാണ്. കാരണം അത് ബിദഅത്താണ്, അത് ദീനിനെ ബാധിക്കുന്നതാണ്, അത് ദീനിനെ ബാധിക്കുന്നു. മറ്റതിന്റെ ദറർ എന്നുള്ളത് അവനവനെ ബാധിക്കുന്നേ ഉള്ളൂ. ഒരാൾ കള്ളു കുടിച്ചാൽ അവനവൻ അതിന് ശിക്ഷ അനുഭവിക്കണമെന്നേ ഉള്ളൂ. ദീനിനൊരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ബിദഅത്തൊരാൾ പിന്തുടർന്നാൽ അത് ദീനിനെയാണ് ബാധിക്കുന്നത്, അല്ലാന്റെ ദീനിനോടാണ് അവൻ കിടമാത്സര്യം നടത്തുന്നത്. അതുകൊണ്ട് അതിന്റെ ദറർ വ്യക്തിപരമായിട്ടല്ല ദീനിനെ കൂടെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് അപകടം, അപകടം കൂടുതൽ ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്നതാണ് ബിദഅത്തിന്റെ ദറർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിദഅത്ത് പോലും വാഹിറായിട്ടില്ലാത്ത സന്ദർഭം, സഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, നന്മ മാത്രമുള്ള കാലഘട്ടം, ഖൈറുന്നാസ് ഏറ്റവും ഉത്തമരായ ആളുകളിൽ ഒന്നാമത്തെ തലമുറ, ആ മൂന്നിലൊന്നാമത്തെ തലമുറ, ആ തലമുറയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിന്റെ ജുമഅ ഖുത്ബയുടെ ഖുത്ബത്തുൽ ഹാജയിൽ, ഇനി ജുമഅ ഖുത്ബയിൽ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഖുത്ബത്തുൽ ഹാജ നടത്തുന്ന സന്ദർഭങ്ങളിൽ നബി മാത്രമല്ല സഹാബത്തിനത് റസൂലുള്ള ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ ഹാജത്തുകളിൽ, അവരുടെ ആവശ്യങ്ങളിൽ, നിക്കാഹിന്റെ സന്ദർഭങ്ങളിൽ, മറ്റിടപാടുകളുടെയും മറ്റ് ചർച്ചകളുടെയും സന്ദർഭങ്ങളിൽ അവർക്കത് ചൊല്ലുന്നതിന് വേണ്ടി അതിലാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅതിൻ ദലാല വകുല്ല ദലാലതിൻ ഫിന്നാർ എന്ന്. അന്നൊരു ബിദഅത്ത് പോലുമില്ല. ആ സന്ദർഭത്തിലാണ് ഇത്രയും ബിദഅത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ദീർ നടത്തുന്നത്. എന്തുകൊണ്ട്? കാരണം ബിദഅത്ത് ബാധിക്കുക ഈ ഉമ്മത്തിനെ മൊത്തം നശിപ്പിക്കുന്നതാണ് ബിദഅത്ത്. അതിലൂടെയാണ് ഈ ഉമ്മത്ത് ഛിദ്രമാക്കപ്പെടുക, കക്ഷികളാക്കപ്പെടുക. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ ഫിൽ അഹ്‌വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഉമ്മത്ത് ഭിന്നിക്കും, ഫിൽ അഹ്‌വാ, ഹവകളിലാണ് ഭിന്നിക്കുക. ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാവുക ഹവ പിന്തുടരുമ്പോഴാണ്, ബിദഅത്ത് പിന്തുടരുമ്പോഴാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഇതാവർത്തിച്ചു പറഞ്ഞിരുന്നത് എന്നത്, ബിദഅത്തിനെ കുറിച്ച് തഹ്ദീർ നടത്തിയിരുന്നത്. ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗം, ഏറ്റവും ഗൗരവമുള്ള രോഗം അശ്ശിർക്ക്. ശിർക്കിൽ നിന്ന് അതിന്റെ ഖഫിയാകട്ടെ ജലിയാകട്ടെ, വ്യക്തമായതാകട്ടെ അല്ല ഗോപ്യമായതാകട്ടെ, രണ്ട് നിലക്കുള്ള ശിർക്കും അത് ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രോഗമാണ്. അത് കഴിഞ്ഞാൽ വമിനൽ അഹ്‌വാ വൽ ബിദഅ, ഹവകളും ബിദഅത്തുകളും. വമിനൽ ഫുസൂഖി വൽ മആസി, അത് കഴിഞ്ഞാൽ ഫിസ്ക്കുകളും മഅസിയത്തുകളും. ഫുസൂഖ്, ഫിസ്ക്, ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ഫസഖ എന്ന വാക്കിന്റെ അർത്ഥം സാധാരണ പോകുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന സ്വഭാവത്തിനാണ് ഫസഖ എന്ന് പറയുന്നത്. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മോട്ട് കാണിക്കുന്ന സ്വഭാവം വന്നാൽ അതിനാണ് ഫസഖ, ഫാസിഖ് എന്ന് പറയാം. ജീവികളിൽ ചിലത് ഫവാസിഖുകളെന്ന് പറയും. മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്ന മൊത്തത്തിൽ ജീവജാലങ്ങൾ മനുഷ്യന് പ്രത്യേകിച്ച് ഉപകാരമുള്ളതാണ് കുറെ അധികം, എന്നാൽ ഉപദ്രവമില്ലാത്തതാണ് പൊതുവിൽ ബാക്കിയുള്ളത്. ആ കൂട്ടത്തിൽ ഉപദ്രവകാരികളായുണ്ടെങ്കിൽ അതിന് പറയും ഫവാസിഖ് എന്ന്. തേള്, പാമ്പ് പോലത്തത് ജീവജാലങ്ങളിലെ ഫവാസിഖുകളാണ്. അവരുടെ കൂട്ടത്തിൽ അവയുടെ സ്വഭാവത്തിൽ നിന്ന് പ്രത്യേകം ഒരു വന്യ സ്വഭാവം കാണിക്കുന്ന ഒന്നിനാണ് ഫാസിഖത്ത് എന്ന് പറയുന്നത്. ഫിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന സ്വഭാവങ്ങളിൽ നിന്ന് മാറുന്നൊരു സ്വഭാവം, അത് വരുമ്പോഴാണ് നമ്മൾ അവർക്ക് ഫാസിഖ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്വഭാവം, അതിനാണ് ഫിസ്ക്. സമൂഹത്തെ ബാധിക്കും മൊത്തം. അത് ഫിസ്ക്കാകുമ്പോൾ സമൂഹത്തെ മൊത്തം ബാധിക്കും. പലപ്പോഴും ഒരാള്, നമ്മൾ സാധാരണ അതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾപ്പെട്ടത് ചെമ്മാടിത്തം എന്നാണ്. ചെമ്മാടിത്തം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവനവനിൽ മാത്രം. ഒരാള് ചെമ്മാടിയാണെന്ന് പറയില്ല. എപ്പോഴെങ്കിലും ബാറ് പോയിട്ട് കുടിക്കും, പെരെ പോയിട്ട് കിടന്നുറങ്ങും, അയച്ചാൽ ഛർദ്ദിച്ചു പോയി കിടന്നുറങ്ങും, അങ്ങനത്തെ ഒരാളെ കുറിച്ച് ചെമ്മാടിയാണെന്നൊന്നും പറയില്ല, വൈറ്റ് കോളർ ആണെന്നേ പറയുള്ളൂ. നേരെ മറിച്ച് ഒന്നടി വിട്ടാൽ റോട്ട് മറിഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുക, ആ ഒരു മേത്തേക്ക് കയറാ, അപ്പയാണ് ആൾ തെമ്പാടി എന്ന് പറയും. അങ്ങനെയാണ് ഈ ഫിസ്ക് മറ്റു മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസം. ഫിസ്കാകുമ്പോൾ അത് മറ്റുള്ളവരെ മേത്തേക്കും കൂടി നിൽക്കും, അവനിൽ മാത്രം ഒതുങ്ങൂല. അതിനാണ് ഫാസിഖ് എന്ന് പറയാ, ഫുസൂഖ് എന്ന് പറയാ, തെമ്മാടിത്തങ്ങൾ എന്ന് മലയാളത്തിൽ നമ്മൾ പറയാം. വൽ മഅസി, പിന്നെ മഅസിയത്തുകൾ എന്ന് പറയും. മഅസിയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ മഅസിയത്ത് തന്നെ, അല്ലാഹുവിന് ധിക്കാരമാകുന്നതെല്ലാം മഅസിയത്തുകളാണ്. ആർത്ഥത്തിൽ ശിർക്ക് മഅസിയത്താണ്, ബിദഅത്ത് മഅസിയത്താണ്, ഫിസ്ക് മഅസിയത്താണ്, മറ്റുള്ള പാപങ്ങൾ മഅസിയത്താണ്. ഇവിടെ വേർതിരിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ മഅസി എന്ന് പറയുന്നത് ഫിസ്കും മഅസിയത്തും തമ്മിലുള്ള വ്യത്യാസം. ഫിസ്ക് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ തെറ്റ് ചെയ്യുന്നു എന്നുള്ള മാത്രമല്ല, മറ്റുള്ളവരോട് അതിക്രമം കൂടി ചെയ്യും. മഅസിയത്ത് എന്നുള്ളത് അവനവനിൽ മാത്രം ഒതുങ്ങും, അപ്പ തെറ്റ്, ആ തെറ്റ് അവനവനിൽ മാത്രം ഒതുങ്ങും. അങ്ങനത്തെ മഅസിയത്ത് കബായിരിഹ വസഗായിരിഹ, അതിൽ വൻ പാപങ്ങളാകട്ടെ ചെറിയ പാപങ്ങളാകട്ടെ. മഅസിയത്തുകൾ കബായിറുകളുണ്ട്, സഗായിറുകളുണ്ട്. കബായിറുകളും സഗായിറുകളും വേർതിരിക്കുന്നതിന് വ്യത്യസ്തങ്ങളായ ചില അഭിപ്രായങ്ങളും വുജൂഹുകളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കബീറത്താകുക, ഒരു പാപത്തെ സംബന്ധിച്ച് ആ പാപം അത് ചെയ്താൽ അതിന് നരകമാണ്, അതുപോലെ തന്നെ ആ പാപം ചെയ്താൽ അവൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താണ്, ലൈസ മിന്ന, അല്ലെങ്കിൽ നാശമുണ്ട്, ലഅനത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള പാപങ്ങൾക്കാണ് കബായിറുകളെന്ന് പറയുക, അല്ലാത്തവർക്ക് സഗായിറുകളെന്നും പറയും. ഇങ്ങനെ ഒരു വേർതിരിവുണ്ട്. അപ്പൊ വൻ പാപങ്ങൾ ചെറിയ പാപങ്ങൾ ഇങ്ങനെ വേർതിരിക്കാറുണ്ട്. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഇങ്ങനെ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ പറഞ്ഞ സമയത്ത് പ്രത്യേകം പറഞ്ഞൊരു വാചകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കബീറത്തും സഗീറത്തും ഉള്ളതെന്നുള്ളത് അല്ലാഹ് പരിഗണിക്കുന്നതിനനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പക്ഷേ ഒരു വലിയ പാപം ചെയ്യുന്നവന്റെ മനസ്സിൽ അതിനുള്ള വലുപ്പവും അവന്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള പേടിയും പ്രയാസവും കൊണ്ട് അല്ലാഹ് ചിലപ്പോൾ അത് ചെറുതാക്കി വിട്ടുകൊടുക്കും. അതേസമയത്ത് ചെറിയൊരു പാപം ചെറുതല്ലേ എന്ന് കരുതി നിസ്സാരമാക്കിയിട്ട് അതിനൊരു വലിയ നിലയും കൊടുക്കാതെ അതങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുത്തനെ അല്ലാഹ് വലിയ പിടുത്തം പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് പാപങ്ങൾ വേർതിരിക്കുമ്പോ, കബായിറും സഗായിറും വേർതിരിക്കുമ്പോ ഇങ്ങനത്തെ ഒരു വേർതിരിവിൽ അത് ചെറുതല്ലേ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ അങ്ങോട്ട് നിസ്സാരാക്കാൻ നിൽക്കരുത്. ലാ തഹ്ഖിറൻ ഇയാകി വ മുഹഖിറാത്തി ദുനൂബ്. ആയിഷ ബീവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസിയത്ത് ചെയ്തു, പാപങ്ങൾ അല്ലാഹുവിനുള്ള ധിക്കാരമാകുന്ന കാര്യങ്ങൾ അതിനെ നിസ്സാരമാക്കി കളയുന്നത് നീ സൂക്ഷിക്കണം. അതിനെ റസൂലുള്ള ചില സന്ദർഭങ്ങളിൽ ഉപമ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചത് കാരണം അത് ഏതുപോലെന്ന് ചോദിച്ചാൽ, ഒരാളൊരു ഒരു കൂട്ടം ആളുകൾ ഒരു വാദിയിൽ വന്നിറങ്ങി, ഒരു താഴ്വരയിൽ വന്നിറങ്ങി, അങ്ങനെ അവരവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവർക്ക് കായാനുള്ള ഈ കായാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു കമ്പ് കൊണ്ടുവന്നു. ഒരു കമ്പ് എന്നുള്ളത് ഒരു ചെറിയ കമ്പാണ്. വേറൊരാൾ വേറൊരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ കൊള്ളിക്കഷ്ണം കമ്പും കഷ്ണമായിട്ട് കൊണ്ടുവന്നു. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചപ്പോഴോ വലിയ ഒരു കൂമ്പാരമായി, അത് തീ കൊടുത്തപ്പോ വലിയ ഒരു തീ കുണ്ടാരമായി. എന്നതുപോലെ പാപങ്ങൾ എന്നുള്ളത് അത് നമ്മൾക്കെതിരിലുള്ളതാണ്, നമുക്കെതിരിലുള്ള തീയാണ്. അത് നിസ്സാരമാക്കി കളഞ്ഞ് അങ്ങനെ ചെറുത് 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 എന്ന് വന്ന് പരലോകത്തെത്തുമ്പോൾ നമ്മെ നശിപ്പിക്കാൻ പാകമുള്ള വലിയ ഒരു തീയായി മാറും. അതുകൊണ്ടത് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നിസ്സാരാക്കി തള്ളരുത്. ചെറുതാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അത് വലുപ്പത്തിലുണ്ടോ, അതിന് ഗൗരവം എത്ര കൊടുക്കുന്നോ, അതിന് എത്ര വലുതായി കാണുന്നോ, അതിനനുസരിച്ച് അല്ലാഹ് അതിനെ നമുക്ക് വിട്ടേ. നമ്മൾ നിസ്സാരമായി കാണുന്നോ അല്ലാഹ് അതിനെ പിടികൂടുകയും ചെയ്യും. അത് സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനത്തെ സഗായിറുകളിലും കബായിറുകളിൽപ്പെട്ട അല്ലാഹി റസി വൽ ബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ പാപങ്ങൾ. ലാഹിറത്ത് ബാത്തിനത്ത് എന്ന് പറഞ്ഞാൽ, ലാഹിറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവയവങ്ങൾ, ബാഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ബാത്തിനത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഉണ്ടാക്കുന്നത്, ഹൃദയം കൊണ്ട് സമ്പാദിക്കുന്നത്. അതാണ് ഹൃദയത്തിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റായ ചിന്തകളും, അതുപോലെ തന്നെ ലാഹിറത്തായി നമ്മൾ പ്രകടിപ്പിക്കുന്ന ചെയ്തു കൂട്ടുന്ന പാപങ്ങളും. ഇതെല്ലാം ഏതാണ്? ബാത്തിനത്ത്, ഉള്ളിലുണ്ടാകുന്നത്. കരിയ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, ഉള്ളിലുള്ള രോഗങ്ങളിൽ പെട്ടതാണ് റിയാ, റുജുബ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന റിയാ, അതുപോലെ ഉജുബ്, ഉജുബ് എന്നുള്ളത് നമ്മളൊരു ദർസിൽ പ്രത്യേകം തന്നെ വിശദീകരിച്ചതാണ്. ഉജുബിന്റെ അവനവന് വലുപ്പം തോന്നാന്നുള്ളത്, അതാണ് അവനവൻ ചെയ്യുന്നെന്തെങ്കിലും നന്മകൾ കൊണ്ട് ഉള്ളിൽ വലുപ്പത്തരം തോന്നാന്നുള്ളത്, അതിനാണ് ഉജുബ്. അത് അഹങ്കാരത്തിൽ എത്തിക്കും. വൽഗിൽ, അതുപോലെ തന്നെ ഗില്ല് ചതി, ഗില്ല് എന്നുള്ളത് അസൂയ അല്ലെങ്കിൽ പക, ഗില്ലിന് ശരിക്കും പറം പക. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, നമ്മുടെ ഹൃദയങ്ങളിൽ മുൻകടന്ന വിശ്വാസികൾക്ക് സലഫു സ്വാലിഹീങ്ങളെ കുറിച്ച് മനസ്സിലൊരു പകയും വിദ്വേഷവും അള്ളാഹുവെ വെക്കല്ലേ, അവരോടൊരു വെറുപ്പും വിദ്വേഷവും വെക്കല്ലേ എന്നത് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ വെറുപ്പിനും വിദ്വേഷത്തിനുമാണ് ഗില്ല് എന്ന് പറയാം. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അതും കൂടി ഊരിയെടുത്തിട്ട് അങ്ങോട്ട് കയറ്റുള്ളൂ, അവിടെ ഒരു ഗില്ല് ഉണ്ടാവില്ല, ഒരു വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇഖ്വാൻ എന്ന് പറയുന്നത് അപ്പോഴാണ്. സ്വർഗത്തിലേക്ക് അവരെ കയറ്റുക, അവരുടെ ഹൃദയങ്ങളിലുള്ള ഗില്ല് അതിന്റെ എല്ലാ ഭാഗവും തുടച്ചു ഊരിയെടുത്തിട്ടാൽ പിന്നെ അവർ സഹോദരങ്ങളായിരിക്കും. സാഹോദര്യ ബന്ധത്തിന് മങ്ങലേൽപ്പിക്കുന്ന, അത് പൊളിക്കുന്ന കാര്യമാണ് ഗില്ല്. ഒരു വിദ്വേഷം, ഒരു പക, ഒരു വെറുപ്പ് അത് ഹൃദയത്തിൽ കടന്നു കൂടിയാൽ പിന്നെ സാഹോദര്യം എന്നുള്ളത് പൊളിയും. അതില്ലാതിരിക്കാൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ എന്നുള്ളത് പ്രത്യേകം ദുആ ചെയ്യുന്നത്. മുഅ്മിനീങ്ങളോട് ഒരു ഗില്ല് ഉണ്ടാകരുത്, ഒരു വിദ്വേഷവും ഒരു പകയും വെച്ചു പുലർത്തരുത്. വൽഗിസ്, ഗിസ് എന്നുള്ളത് വഞ്ചന. മൻ ഗശ്ശന ഫലൈസ മിന്ന, വഞ്ചന കാണിക്കുന്നവർ കൂടെ നിന്നിട്ട് കാലുവാരുക, വഞ്ചിക്കുക, അങ്ങനെ വഞ്ചന എന്നുള്ളത്, വഞ്ചന എന്നുള്ളത് ജാഹിലിയ്യത്തിൽ മുശ്രിക്കീങ്ങൾ പോലും വെറുത്തിരുന്ന ഒരു സംഗതി. റഷ്യ കാണിക്കുക എന്നുള്ളത് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ പോലും വഞ്ചിക്കരുത്, റഷ്യ കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് കൊടുക്കാറുണ്ടായിരുന്നു. വഞ്ചന പാടില്ല. മൻ ഖശ്ശന ഫലൈസ മിന്ന, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഒരു മുസ്ലിമിനെ വഞ്ചിക്കുന്നവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. റഷ്യ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. ഇന്ന് റഷ്യാണ് ഈ വഞ്ചനയാണ് ജിഹാദായിട്ട് തന്നെ കരുതുക. ജിഹാദിലെ റഷ്യ പാടില്ല എന്ന് റസൂലുള്ള പ്രത്യേക വസിയ്യത്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് വഞ്ചനക്കാണ്. എങ്ങനെ വഞ്ചന? ഒരു കൂട്ടരുടെ അഹദില്, അമാനത്തില്, അവരുടെ കഫാലത്തില് അവരുടെ വിത്തെടുത്തിട്ട് ഒരു നാട്ടിലേക്ക് കെട്ടില്ല, എന്നിട്ട് അവിടെ അവരോടുള്ളൊരു കരാറായി, ഇന്ന കരാറിൽ വഞ്ചന കാണിക്കും, എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു പാവങ്ങൾ പിന്നെ സിവിൽ ലൈൻസിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബോംബ് വെച്ചിട്ട് കയറാം, എന്നിട്ട് അവിടെ നിന്നാണ് പൊട്ടുക. ഇതൊക്കെ ജിഹാദാണ്, ഇത് വഞ്ചനയാണ്, ഇത് വഞ്ചന എന്നാണ് പേര്. ഇതിന് ജിഹാദ് നല്ല പേര്. ഈ ചാവേറുകളും ഇങ്ങനത്തെ ബോംബുകളും ഇതിനൊക്കെ ജിഹാദിന്റെ അക്കൗണ്ടിലാണ് ഇവർ വെക്കുക. സത്യത്തിൽ അത് വഞ്ചനയാണ്, ജിഹാദിൽ പോലും പാടില്ലാത്തതാണത്. വൽഹക്കദ് വൽഹസദ് വഗൈരിദാനി, അതുപോലെ ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗത്തിൽപ്പെട്ടതാണ് ഹക്കദ്, ഹസദ്. ഹക്കദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ചുള്ള, വേറുള്ളവരെ കുറിച്ചുള്ള അസൂയ അല്ലെങ്കിൽ പക. ഹസദ് അസൂയ, പകയും അസൂയയും. എന്താ ഹസദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ളത് അതുപോലെ എനിക്കുണ്ടാകാം, അതിനാണ് ഹസദ് എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് മികച്ചത് കിട്ടിയാൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നുന്ന ആ തോന്നലിനാണ് ഹസദ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും വേറൊരാൾക്ക് കിട്ടിയത് അതുപോലെ കിട്ടാൻ ആഗ്രഹിക്കാവുന്നതായിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ പെട്ടതാണ് ഒരാൾക്ക് ഖുർആൻ, അതുപോലെ തന്നെ ഇൽമ് അല്ലാഹ് കൊടുത്തു. തത്തുല്യമായിട്ട് എനിക്കും അതുണ്ടായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ നന്മ ലഭിക്കുമായിരുന്നല്ലോ എന്ന് റിബ്ത്തത്ത് ആഗ്രഹിക്കാവുന്നതാണ്. അതുപോലെ ഒരാൾക്കുള്ള ധനം കൊടുത്തു, ആ ധനം അയാൾ നന്മക്കും ചെലവഴിച്ചു എങ്കിൽ, അതുപോലെ നന്മയ്ക്ക് ചെലവഴിക്കാനുള്ള ധനം എന്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാൾക്ക് തത്തുല്യമായി ആഗ്രഹിക്കാവുന്നതാണ്. ഈ ഹദീസ് ഷർഹ് ചെയ്യുന്നിടത്ത് ഉലമാക്കൾ അതിന്റെ നിസ്തിമ്പാത്ത് ചെയ്ത കാര്യമാണ്, വേറെ ഒരു കാര്യവും അവനുള്ളതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും പാടില്ലാണ്. അവന് കിട്ടിയത് എനിക്കും കിട്ടണം, അവന് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് കിട്ടണം, ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവന്റേത് നശിച്ചാ മതി എന്നുള്ളർത്ഥത്തിലാണ് ശരിയായ ഈ ഹസദ്. രോഗമാകുന്ന ഹസദായി തീരും. അങ്ങനെ ഹസദ് വന്നു കഴിഞ്ഞാൽ ഹാസിദ് എന്ന് പറഞ്ഞാൽ സ്വയം കരിഞ്ഞിട്ടാകേണ്ടതില്ല, അവനവനെ തന്നെ നശിപ്പിക്കുന്നതാണ് ഹസദ്. ഹസദ് കടന്നുകൂടിയാ മറ്റുള്ളവനെങ്ങനെ പണിയെടുക്കാന്നുള്ളത് ചിന്തിച്ചാലോചിച്ച് അവനവൻ തന്നെ നശിച്ചു പോകുന്ന രോഗമാണ് ഹസദ് എന്നുള്ളത്. പലതിലുണ്ടാവും. നമ്മൾ വിചാരിക്കും വെറും ദുനിയാവിന്റെ കാര്യത്തിനാണ് ജനങ്ങൾ അസൂയ വെക്കാനാണല്ല, ജീനിന്റെ കാര്യത്തിന് അസൂയുണ്ടാവും. എന്റെ ജൂതന്മാർക്ക് ഹക്കറിഞ്ഞിട്ട് മുഹമ്മദ് നബി നബിയാണെന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളെ എങ്ങനെ തിരിച്ചറിയുമോ അങ്ങനെ അവർക്കറിയാമായിരുന്നു. ഈ ദീന് ഹക്കാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്തേ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ അടുക്കലുള്ള ഹസദ് മാത്രം. എന്റെ അങ്ങനൊരു ഖൈറായിട്ട് അതെന്റെ മുഹമ്മദിന് കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയില്ല, ഇത് മാത്രമായിരുന്നു അവരെ പ്രശ്നം. ഹക്കാണോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം, അത് പറഞ്ഞത് മുഹമ്മദായി പോയില്ലേ എന്നുള്ളതാണ് അവരുടെ വിഷയം. ഫളിൽ ലഭിച്ച ആളുകളെ ആ ഫളിന്റെ കാര്യത്തിൽ അസൂയ കാണിക്കുക എന്നുള്ള രോഗം അന്നു മുതൽ ഇന്നു വരെ ഉള്ളതാണ്. ദീനിന്റെ കാര്യത്തിൽ ഫളിൽ ലഭിച്ചവരോട് അസൂയ വരുമ്പോഴാണ് രോഗം വരിക. അത് അവനവന്റെ ദീൻ പൊടിച്ചു, അവനവന്റെ ദീൻ പൊടിച്ചു കളയുന്നു. ദീനിൽ ഈ കാര്യം വന്ന് കടന്നുകൂടിയാണ്. ദീനിലോ ദുനിയാവിലോ ഒന്നിലും പാടില്ലാത്ത ഒന്നാണ് അസൂയ എന്നുള്ള രോഗം. ഈ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ഹൃദയത്തിനാണ് ഖൽബുൻ സലീം എന്ന് പറയുക. ഏതൊക്കെ പെട്ടു? അശ്ശിർക്ക്, സലാമത്തുഹു മിൻ അശ്ശിർക്ക് അൽ ജലി വൽ ഖഫി, വ്യക്തമായതും ഗോപ്യമായതുമായ ശിർക്കിൽ നിന്നുള്ള സലാമത്ത്. വമിനൽ അഹ്വാഇ വൽ ബിദഅ, ഹവകളിൽ നിന്നും ബിദഅത്തുകളിൽ നിന്നുമുള്ള സലാമത്ത്. വമിനൽ ഫുസൂഖി വൽ മആസി, ഫിസ്ഖുകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നുമുള്ള സലാമത്ത്. കബായിരിഹ വസഗായിരിഹ, അതിൽ വൻ പാപങ്ങളിൽ നിന്നും ചെറിയ പാപങ്ങളിൽ നിന്നുമുള്ള സലാമത്ത്. അല്ലാഹിറത്തി വൽ ബാത്തിന, പ്രത്യക്ഷമായ പാപങ്ങളിൽ നിന്നും ഹൃദയം കൊണ്ടുള്ള പാപങ്ങളിൽ നിന്നും. ഹൃദയം കൊണ്ടുള്ളത് കരിയ, അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു, റിയാ പോലെ, റുജുബ് പോലെ, ഗില്ല് പോലെ, അതുപോലെ തന്നെ ഹിസ്, വഞ്ചന, പക, ഹിഖദ് പക, ഹസദ് അസൂയ, അതുപോലെ തന്നെ ഗില്ല് മറ്റുള്ളവരോടുള്ള വിദ്വേഷം, ഇത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമായ ഹൃദയത്തിനാണ് വകൈരിദാലിക്, ഇതും ഇതുപോലുള്ളതുമായ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമാകുന്ന ഹൃദയത്തിനാണ് ഖൽബുൻ സലീം എന്ന് പറയാം. ഈ ഹൃദയം, ഹൃദയത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹനോട് ചോദിച്ചു വാങ്ങുന്നവർ, കാരണം ഇതൊക്കെ ഹൃദയത്തെ ബാധിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഹൃദയത്തെ ബാധിക്കാവുന്നതാണ്, വളരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഹൃദയം സുരക്ഷിതമാകണമെങ്കിൽ അള്ളാഹുവിനോട് ഖൽബുൻ സലീം ചോദിക്കണം. വഅസ്അലുക ഖൽബൻ സലീമ, വഹാദൽ ഖൽബു സലീം, ഈ സലീമായ ഹൃദയം, ഹുവല്ലദീ ലാ യംഫഉ യൗമൽ ഖിയാമത്തി സിവാ, അതാണ് ഖിയാമത്തു നാളിൽ അതല്ലാത്ത മറ്റൊരു ഹൃദയവും ഉപകാരം ചെയ്യാത്ത ആ ഹൃദയം. അതാ ഖിയാമത്തു നാളിൽ അതല്ലാത്ത വേറെ ഒരു രൂപത്തിൽ ഹൃദയം കൊണ്ടുവന്നാലും രക്ഷപ്പെടില്ല. ഖിയാമത്തു നാളിൽ രക്ഷപ്പെടുന്നവർ സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹനെ കണ്ടുമുട്ടുന്നവർ മാത്രമാണ് രക്ഷപ്പെടുക. യൗമലായം ഫഅമാലുൻ വലബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞത്. യൗമ ലായം ഫഅമാലുൻ വലബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അസല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിന്റെ അടുക്കലേക്ക് സലീമായ ഹൃദയവുമായി വന്നവനല്ലാതെ. ഹൃദയം സലീമായ രൂപത്തിൽ അള്ളാഹനെ കണ്ടുമുട്ടുന്നവൻ മാത്രമാണ് ദുനിയാവിൽ അള്ളാഹന് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ പരലോകത്ത് ഉപകരിക്കുക, അല്ലാത്തവർക്ക് ഉപകരിക്കില്ല. ഹൃദയം ഇങ്ങനെ ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് വേണം നമ്മൾ മരിക്കേണ്ടത്, അള്ളാഹനെ കണ്ടുമുട്ടേണ്ടത്. അസ്അലുല്ലാഹ ലനാ വലകും ഖൽബൻ സലീമ. قال بعضهم سلفوا قليل كيلر فرنو ما بلغ عندنا من بلغ بكثرة صيام ولا صلاة سلفوا قليل كوتتل ونذا مايا رشت مايا سارنگل الاسطفت تور فضل المغتن النور عبرا فضل الاسطيد ما بلغ മാ ബലഗ ഇന്ദനാ മൻ ബലഗ, നമ്മുടെ കൂട്ടത്തിൽ എത്തിയവൻ എത്തിയത് വികസ്രത്തി സിയാമിൻ വലാ സ്വലാ, നമസ്കാരത്തിന്റെയോ നോമ്പിന്റെയോ ആധിക്യം കൊണ്ടല്ല. സലഫുകളുടെ കൂട്ടത്തിൽ ഉന്നതന്മാരായവർ ശ്രേഷ്ഠരായ ആളുകൾ ആ ദരജയിൽ അവരെത്തിയത് നോമ്പിന്റെയോ നിസ്കാരത്തിന്റെയോ എണ്ണപ്പെരുപ്പത്തിലല്ല, വലാക്കിൻ ബി സലാമത്തി സുദൂർ, ഹൃദയങ്ങളുടെ സലാമത്ത് കൊണ്ടാണ്. നേരെ മറിച്ച് ഹൃദയങ്ങളുടെ സലാമത്ത് കൊണ്ടും വസഹാവത്തിൻ നുഫൂസ് വൻ നസീഹ, അതുപോലെ വസഹാവത്തിൻ നുഫൂസ് നഫ്സിന്റെ സഹാവ, സഹാവത്ത് എന്ന് പറഞ്ഞാൽ കൈയഴിച്ച് ചെലവഴിക്കുന്നതിനാണ് സത്യത്തിൽ സഹാവത്ത് എന്ന് വാക്ക് പറയാം. അത് സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് പറയാ, സുഭിക്ഷമായി ചെലവഴിക്കുക. അത് നഫ്സിനുണ്ടാകുന്ന ആ സഹാവത്തിൻ നുഫൂസ്, മനസ്സിന്റെ ആ തുറന്ന വിശാലത, നസീഹ, അതുപോലെ നസീഹത്ത് സ്വന്തത്തോട് അള്ളാഹുവിനോട് അവന്റെ കിതാബിനോട് അവന്റെ റസൂലിനോട് അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിലെ ഖാസ്വത്തിനോടും ആമ്മത്തിനോടുമുള്ള നസീഹ, ആ നസീഹത്തുണ്ടായത് കൊണ്ടാണ് അവരാ ദർജയിലെത്തിയത്. അവരുടെ ഹൃദയങ്ങൾ സലാമത്തുള്ളത് കൊണ്ടാണ് അവരെ ദർജയിലെത്തിയത്. അവരുടെ നഫ്സുകൾ സഹാവത്തിലായതിനാൽ വിട്ട് അകമഴിഞ്ഞ് എന്തിനും തയ്യാറാകുന്ന, മറ്റുള്ളവർക്ക് എന്തുപകാരത്തിനും തയ്യാറാകുന്ന സഹാവത്തിൻ നുഫൂസ് അവർക്കുണ്ടായിരുന്നു, നസീഹത്ത് അവർക്കുണ്ടായിരുന്നു, കൂടെ ഉള്ളവരോട് നസീഹത്ത് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ സലാമത്ത് സുദൂർ, ഹൃദയങ്ങൾ സുരക്ഷിതമായിരുന്നു അവരുടെ. ഈ രോഗങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമായ ഹൃദയം കൊണ്ടാണ് അവരാ ഉന്നതമായ ദർജയിലെത്തിയത്. വകസ്രത്തു അഅ്മാലിൽ ജവാരിഹ് മഅ തദന്നുസിൽ ഖൽബ് ബിശൈഇൻ മിൻ ഹാദിഹിൽ ഔസാഫ് ലാ തസ്കു. ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ധാരാളം പണിയെടുക്കുകയും എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ബാധിച്ച ഹൃദയവുമാണെങ്കിൽ, ഹൃദയം അഴുക്ക് പിടിച്ചതുമാണെങ്കിൽ, ലാ തസ്കു, ഒരുത്തൻ സംസ്കരിക്കപ്പെട്ടവനാവില്ല. ശരീരം കൊണ്ട് കുറെ പണിയെടുക്കുന്നു, കുറെ അമല് ചെയ്യുന്നു, പക്ഷെ ഹൃദയം സലീമല്ലെങ്കിൽ, ഈ പറയപ്പെട്ട രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമല്ലെങ്കിൽ ഒരാൾക്ക് തസ്കിയത്ത് ലഭിക്കില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ആളുകളിങ്ങനെ കാണുമ്പോൾ നന്മക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിട്ട് അങ്ങനെ അതിലങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന വെറും നന്മകൾ മാത്രം ചെയ്യുന്നതായി നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഉദാഹരണം, അവരൊക്കെ തസ്കിയത്ത് ലഭിച്ചവരാണ് എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഉള്ളു നന്നായിട്ടുണ്ടാവില്ല, ഹൃദയം നന്നായിട്ടുണ്ടാവില്ല. ഹൃദയത്തിൽ ഇപ്പറഞ്ഞ രോഗങ്ങളിൽ പലതും ഉണ്ടാവും. പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന, അധികം ജാഡ കാണിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ അധികവും റിയാഇനോ സുമ്അത്തിനോ ദുനിയാവിന്റെ എന്തെങ്കിലും താല്പര്യത്തിനൊക്കെ ഇരിക്കും. അത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് ഹൃദയം സംസ്കരിക്കപ്പെടില്ല, തസ്കിയത്ത് ലഭിച്ചവരാവില്ല. ഒരു ഘട്ടം വരുമ്പോ, എപ്പോഴാണത്? ഇഖ്ലാസ് പരീക്ഷിക്കപ്പെടുന്ന ഘട്ടം വരുമ്പോ, ഉള്ളിലുള്ളതിന്റെ ഉറപ്പ് പരീക്ഷിക്കപ്പെടുന്ന ലാഹിറായ ഘട്ടം വരുമ്പോ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല, കൊഴിഞ്ഞു പോകും. അന്ന് അവരുടെ നിഫാക്ക് പുറത്തേക്ക് വരും. ഒരിക്കലും അത് സംസ്കരിക്കപ്പെട്ടതായി തീരില്ല. വഹുവ കസറഇൻ ഫീ അർളി കസീ അർളിൻ കസീറത്തിൽ ആഫാത് ലാ യകാദു യസ്ലമു മയംബുതു ഫീഹാ. അതിന്റെ ഉപമ ഹൃദയം, ഹൃദയത്തിന് തസ്കിയത്ത് ലഭിക്കാതെ, ഹൃദയം സുരക്ഷിതമാകാതെ കുറെ അമല് ചെയ്യുന്നവന്റെ ഉപമ ഏതുപോലെയാണ്? വഹുവ കസറഇൻ, ഒരു കൃഷി പോലെയാണ്. ഫീ അർളിൻ കസീറത്തിൽ ആഫാ, കുറേയധികം അപകടങ്ങൾ നിലനിൽക്കുന്ന ഒരു ഭൂമി, അതിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നു. ലാ യകാദുമായ എത്തുമു മയമ്പുത്തു ഫീഹ, കൃഷിച്ചൊരു ഭൂമിയാണ്, അതിൽ പലതുണ്ട്. അങ്ങനെ കുറെ ചെളിയും കുണ്ടും എല്ലാ സാധനങ്ങളും ഒന്നിച്ചിടക്കുന്ന കുറെ ചണ്ടിച്ചവറുകളായ കുറെ സാധനങ്ങൾ തഴച്ചു വളരുന്ന അതിന്റെ ഇടയെ കൊണ്ടിട്ടാണ് ഒരാൾ നല്ലൊരു കൃഷി ഇറക്കിയത്. ആ കൃഷി പിന്നെ രക്ഷപ്പെട്ട് കിട്ടുമോ? അതാണ് നശിച്ചുപോകും. അതിൽ നിന്ന് പലരും രക്ഷപ്പെടില്ല. എന്നതുപോലെ ഹൃദയം വളരെ ദുഷിച്ചതായിട്ട് അതിൽ കൊണ്ടുപോയിട്ട് കുറെ അമല് 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 അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് രക്ഷപ്പെട്ട് കിട്ടില്ല. ഇനി അതിന്റെ കൂടെ അപ്പം കൽബൻ സലീമ വലിസാനൻ സ്വാദിഖ, ഹൃദയത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ് ലിസാൻ. ലിസാൻ സാദിഖ് വലിസാനൻ സാദിഖ. നാവിനെ കുറിച്ച് പറയാൻ 10-15 മിനിറ്റ് ഒന്നും മതിയാവൂല എന്ന് മാത്രമല്ല, ഇവിടെ ഇബ്നു റജബ് റഹ്മഹുള്ള ശറഹ് നടത്തിയതിൽ നിന്ന് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കാര്യവും 10-15 മിനിറ്റ് തീർന്നിട്ട് തോന്നുന്നില്ല. ഏതാണ്ട് അതിലേക്കൊരു സൂചന ഞാൻ നൽകാം. ലിസാൻ സാദിഖ് ഫഹുവ മിൻ അഅ്ലമിൽ മവാഹിബി മിനല്ലാഹ്. ലിസാനുൻ സ്വാദിഖ്, സത്യസന്ധമായ നാവ്, സുരക്ഷിതമായ നാവ്, അതാണ് ലിസാനുൻ സ്വാദിഖ്, സിദ്ഖുള്ള നാവ്. ഈ സിദ്ഖ്ന്ന് സത്യസന്ധത എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അത് സിദ്ഖുള്ള നാവ്, സ്വാദിഖായ നാവ്. അതെന്ന് പറഞ്ഞാൽ ഫഹുവ മിൻ അഅ്ലമിൽ മവാഹിബി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും മഹത്തായ ദാനമാണ്. ഒരാൾക്ക് അള്ള കൊടുക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും അഅ്ലമായ മൗഹിബത്താണ്, മവാഹിബിൽപ്പെട്ടതാണ് ലിസാനും സ്വാദിഖ്. ഒരാൾക്ക് അള്ള കൊടുക്കുക എന്നത് സത്യം പറയാൻ കഴിയുന്ന, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ള നാവ്, അത് അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ മൗഹിബത്ത്. ഒരാൾക്ക് അവനവന്റെ കഴിവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, അള്ള കൊടുക്കുന്ന ഹിബത്താണ്. ഇതാണ് അതിനെക്കുറിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അല്ലിസാനു സ്വാദിഖ് വഅമ്മല്ലിസാനു സ്വാദിഖ് ഫഹുവ മിൻ അഅ്ലമിൽ മവാഹിബി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ മൗഹിബത്തുകളിൽ, അല്ലാന്റെ ദാനങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദാനമാണ്. وفي صحيح بخاري ومسلم ഒന്നിച്ച് ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഹദീസ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സുദ്ഖ്, അലൈക്കും ബിസ്സുദ്ഖ്, നിങ്ങൾ സുദുക്കിനെ മുറുകെ പിടിക്കണം. സുദുക്ക് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് അലൈക്കും എന്നുള്ള വാക്കിൽ ഇതൊക്കെയാണ് അർത്ഥം വരാം. നിങ്ങൾ അനിവാര്യമായും നിർബന്ധമായും സുദുക്കിന്റെ സുദുക്ക് മുറുകെ പിടിക്കണം, സുദുക്കിന്റെ കൂടെ നിൽക്കണം. കാരണം സിദ്ഖാണ് ബിർറിലേക്കുള്ള വഴി, ബിർറിലേക്ക് നയിക്കും. പുണ്യത്തിലെത്തണമെങ്കിൽ സിദ്ഖ് വേണം. പുണ്യമെന്നുള്ളതിലേക്കുള്ള വഴി സിദ്ഖാണ്. ഒരാൾ ബാറാവുകയില്ല, പുണ്യമുള്ളവനാവില്ല, നന്മ നിറഞ്ഞവനാകില്ല, സുദുക്കില്ലാതെ. അങ്ങനെ ഒരു നന്മല്ല, ബിർറിലേക്കുള്ള വഴിയാണ് സുദുക്ക്. വൈന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ബിർറാകട്ടെ സ്വർഗത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ബിർറില്ലാതെ, നന്മയില്ലാതെ കഴിയില്ല. നന്മയിലേക്ക് എത്തണമെങ്കിൽ സുദുക്കില്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അലൈക്കും ബിസ്സുദുക്ക്, സുദുക്ക് നിങ്ങൾ മുറുകെ പിടിക്കണം. വയ്യാക്കും വൽ കദിബ്, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വയ്യാക്കും വൽ കദിബ്, നിങ്ങൾ നിങ്ങളുടെ തടി കാക്കണം, കളവിനെ നിങ്ങൾ നോക്കണം, സൂക്ഷിക്കണം. ഞാൻ ഇയാക്കും വൽ കദിബ് എന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തടി കാത്തോളൂ, കളവിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, കളവ് കൊണ്ട് നിങ്ങളുടെ തടിക്ക് കേടുവറ്റാനില്ല. വയ്യാക്കും വൽ കദിബ്, എന്താണ് കദിബ് എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ വാക്ക് എന്നാണ് അതിന്റെ തഅരീഫ്. ഖിലാഫുൽ വാക്ക്, സംഭവ ലോകത്തുള്ളതിന് വ്യത്യസ്തമായത്. നമുക്ക് കളവാകണമെങ്കിൽ നേരെ എതിരായത് എന്ന് പറയണം, അതിന് അത്ര അല്ല, വ്യത്യസ്തമായി പറഞ്ഞാൽ തന്നെ കളവാണ്. പല കളവും നമ്മൾ ട്വിസ്റ്റ് ചെയ്ത വാചകത്തിന് നമ്മൾ കളവ് എന്ന് പറയില്ല. നമ്മൾ പലർത്തിൽ ഞാനിങ്ങനെ തിരിച്ചു പറഞ്ഞതാണ്, നോണാന്ന് പിന്നെ അതിന് പറയില്ല, ഞാൻ ഒന്ന് തിരിച്ചുവെച്ചതാണ് എന്താ പറയാ. തിരിച്ചുവെച്ചതിനും വളച്ചുവെച്ചതിനും കുത്തനച്ചതിനും ഒക്കെ നോണാൻ തന്നെ കെതിബ് എന്ന് തന്നെ പറയുള്ളൂ. ഖിലാഫുൽ വാക്ക്, വാക്കിനെതിരായതൊക്കെ കളവാണ്. അത് തമാശക്ക് പറഞ്ഞല്ലേ, തമാശക്ക് പറഞ്ഞാലും കളവിനൊറ്റ വാക്കുള്ള കളവ്. അതൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, അതും കളവ് തന്നെ. അള്ളാന്റെ കിതാബിൽ നമ്മുടെ അഴ്മാലുകൾ രേഖപ്പെടുത്തുന്ന ഏട്ടിൽ അതിനൊറ്റ സ്ഥാനേ ഉള്ളൂ, ഹക്കല്ലെങ്കിൽ പിന്നെ അത് ബാത്തിലാണ്, അത് കദിബാണ്. സുദുക്കല്ലെങ്കിൽ അത് കദിബാണ്, സുദുക്കല്ലെങ്കിൽ പിന്നെ അത് കദിബാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, അത് നിസ്സാരാക്കി കളയാവുന്ന ഒന്നല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു സഹാബിയത്ത് അവരുടെ മകനെ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിനക്കൊരു സാധനം തരാം. അപ്പൊ റസൂൾ ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താ നീ കൊടുക്കുക? അപ്പൊ ഞാനൊരു കാരക്ക കൊടുക്കാനാണ് ഉദ്ദേശിച്ച റസൂലെ, എങ്കിൽ നന്നായി, നീ എങ്ങാൻ അവനെ വിളിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നീ കല്ലാബ് എന്നുള്ള കൂട്ടത്തിൽ, കല്ലാബീൻ എന്നുള്ള കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. കല്ലാബീങ്ങൾ രേഖപ്പെടുത്തപ്പെടാൻ ഇത് മതി, മക്കളെ വിളിച്ചിട്ട് നമ്മൾ പറയില്ലേ, വരി ഇതിലും തരാ, എന്നിട്ടൊക്കെ തരുന്ന പിന്നൊക്കെ പോയി ഒരു സാധനം തരാന്ന് പറഞ്ഞ ആ വാചകം, അത് കളവാണല്ലോ എന്റെ അടുക്കൽ. തമാശക്ക് വേണ്ടിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കളവ് എന്നാണ് അതിന്റെ പേര്. ഒരാൾ ഒരാൾക്ക് അവനവനില്ലാത്ത ഒന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വപ്നം വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇല്ലാത്തത് കേറ്റുന്നത് പോലും ഇതിലാണ്. കളവ് തന്നെ അതിന് പേരുള്ളൂ, കദിബ്. അത് സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കദിബ് എന്നുള്ളത് ഫുജൂറിലേക്ക് നയിക്കും. കളവ് ഫുജൂറിലേക്ക് നയിക്കും. ഫുജൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഫിസ്ക് എന്ന് പറയുന്നതിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന വാക്കാണ് ഫുജൂറും. തെമ്മാടിത്തം, ഹക്കും ബാത്തിലും നോക്കാതെ എന്തും സമ്പാദിക്കുന്ന, എന്തും ചെയ്തു കൂട്ടുന്നതിനാണ് ഫുജൂർ, ഫാജിർ എന്ന് പറയാം. അങ്ങനെ ഒരാളെ ഫാജിറാക്കി തീർക്കും, ഒരാളെ മഹാവൃത്തികെട്ടവനാക്കി തീർക്കും കളവ്. വൃത്തികേടുകളിലേക്ക് നയിക്കും. വൃത്തികേടുകൾ എന്ന് പറയുന്നത് പോലെ ഫുജൂർ യഹ്ദിയിലെന്നാർ, വൃത്തികേടുകൾ സ്വർഗത്തിക്കെത്തോ ഇല്ല, വൃത്തികേടുകൾക്കെത്താനുള്ള ഇടം നരകമാണ്, നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് കളവ് എന്നുള്ളത്, കളവ് എന്നുള്ളത് നല്ല ടിപ്പായിട്ട് പറയാൻ പറ്റുന്ന വാക്കായിരിക്കും. അത് മാധ്യമ ഭാഷ അല്ലെങ്കിൽ പിന്നെന്താ പറയാ, പിന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വളരെ വലിയ മാനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ അതല്ലാന്റെ അടുക്കലൊക്കെ ഫുജൂറിലേക്ക് എത്തിക്കുന്നതും നരകത്തിലേക്ക് എത്തിക്കുന്നതും മാത്രമാണ്. എങ്ങനെ മാന്യമായി കളവ് പറഞ്ഞ് ശീലിച്ചവനും പിന്നെ പാജിറായി മഹാവൃത്തികെട്ടവനായി മാറും. എല്ലാ വൃത്തികേടിലേക്കും കളവെത്തിക്കും, എല്ലാ വൃത്തികേടിലേക്കും വാതിൽ തുറന്നു കൊടുക്കും, ആ വൃത്തികേടുകൾ നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. വലാ യദാലുർ റജുലു യസ്ദുഖു വയതഹറ സിദ്ഖ ഹത്ത യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. ജനങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ രണ്ടായി വേർതിരിക്കപ്പെടും. അതിലൊന്ന് വലാ യദാലുർ റജുലു യസ്ദുഖ്, ഒരു മനുഷ്യൻ സത്യം പറയും, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യമല്ലാത്തൊന്നും പറയില്ല, പറയുകയാണെങ്കിൽ സത്യമേ പറയും. ലാ യദാലു യസ്ദു, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. വയത്തഹറസ്തുക്, എവിടെയാണ് സുദുക്കുള്ളത് അതാണ് അവൻ അന്വേഷിക്കുക. സുദുക്കിന്റെ കൂടെ നിൽക്കാൻ, സ്വാധിക്യങ്ങളുടെ കൂടെ നിൽക്കാൻ, എവിടെ സുദുക്കുണ്ടോ സുദുക്കിന്റെ ഒപ്പം ഞാനും. അങ്ങനെ സുദുക്ക് അന്വേഷിക്കുന്നവനായി തീരും. ഹത്ത യുക്തബ ഇൻദല്ലാഹി സുദ്ദീഖ, അള്ളാന്റെ അടുക്കൽ സുദ്ദീഖ്. സുദ്ദീഖ് എന്നുള്ളത് വലിയ ദറജയാണ്, സ്ഥാനമാണ്. അങ്ങനെ അള്ളാന്റെ അടുക്കൽ സുദ്ദീഖ് എന്ന ദറജയിൽ എഴുതപ്പെടുന്നത് വരെ എത്തും സുദുക്ക് അന്വേഷിച്ചു പോകുന്ന ഒരുത്തൻ. എന്നാലോ വലായസാലും റജുലു യക്സിബ്, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കളവൊന്നും നിൽക്കൂല, അതിനെ ന്യായീകരിക്കാൻ പത്തെണ്ണം വേറെ വേണ്ടിയത്. അങ്ങനെ കളവ് പറഞ്ഞു പറയുന്നവനായി തീരും. വയത്തഹറൽ കദിബ്, പിന്നെ എവിടെ കളവുണ്ടോ അതാണ് അന്വേഷിച്ചിറക്കുക. കളവ് എവിടെ ഉണ്ടോ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന അവസ്ഥയിലെത്തും. കളവ് തേടുന്നവനായി തീരും. ഹത്ത യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാന്റെ അടുക്കൽ കദ്ദാബ് എന്നെഴുതപ്പെടുന്നത് അവന്റെ ദർജ കദ്ദാബീങ്ങളിലായിരിക്കും. ഒന്നുകിൽ സുദ്ദീഖ് അല്ലെങ്കിൽ കദ്ദാബ്. സുദുക്കും കദിബും ഇങ്ങനെ രണ്ടാക്കി നമ്മുടെ ദർജ വർദ്ധിക്കും. حتى يكتب عند الله كذابا. وفيه ايضا ان النبي صلى الله عليه وسلم قال صحيح ان كان النبي صلى الله عليه وسلم പറഞ്ഞു ആയത്തുൽ മുനാഫിഖ് ثلاث. മുനാഫിഖിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. മുനാഫിഖിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ്. ഇത് അമലിയായ നിഫാഖാണ്, ഇഅ്തിഖാദിയായ നിഫാഖിലേക്ക് എത്തിക്കുന്ന ബരീദാണ്. ഇവിടുന്ന് തുടങ്ങിയാൽ വിശ്വാസത്തിൽ നിഫാക്കിലേക്ക് എത്തും. ഇത് അഹദ്ദസ കദബ്, മുനാഫിക്കിന്റെ വളരെ വാഹിറായ ആയത്താണ്. ഇത് അഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവേ പറയും, സംസാരിച്ചാൽ കളവ് പറയും. വഇദ വഅദ അഖലഫ്, ഒരു വാഗ്ദത്തം ചെയ്താൽ അതിനെ ലംഘിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞ വാക്ക് മാറ്റാൻ. അത് നിഫാഖിന്റെ കൂടെ ഉള്ളതാണ്, വാക്ക് പറഞ്ഞാൽ മാറ്റാൻ വരും. ഒരു പ്രശ്നം അവർക്ക് തോന്നൂല. പറഞ്ഞ വാക്കിന് സുദുക്കില്ലാതിരിക്കുക, സുദുക്കിന്റെ ഭാഗമാണ് പറഞ്ഞ വാക്ക് പാലിക്കുകയാണത്. അതേസമയത്ത് പറഞ്ഞ വാക്ക് ലംഘിക്കുക എന്നുള്ളത് നിഫാഖിന്റെ ഭാഗമാണ്. ഇത് ഒത്തുമിന ഹാൻ, വിശ്വസിച്ചേൽപ്പിക്കുന്ന അമാനത്തുകളിൽ വഞ്ചന കാണിക്കും. അമാനത്ത് എന്നുള്ളത് ഇന്ന് ജനങ്ങൾക്കൊരു നിലം വരെ ഇല്ലാത്തൊരു സാധനം. ഇന്ന് നമ്മൾ സാധാരണ പറയും, എന്തെങ്കിലും ഒരു സംഗതി ഒരാളുടെ അടുക്കൽ ഏൽപ്പിച്ചാൽ അത് സൂക്ഷിക്കുക, അതാണ് അമാനത്ത്. അതിന്നില്ല. ഇന്ന് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും നിലക്കുള്ള അമാനത്ത് കാണിച്ചാൽ അല്ലെങ്കിൽ അമാനത്ത് വേണമെന്ന് വാദിച്ചാൽ അവനാണ് കള്ളൻ. അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. യുസദ്ദഖു ഫീഹിന്നൽ കാദിബ് വയുകദ്ദബു ഫീഹിന്നൽ സാദിഖ് വയുഅ്തമനു ഫീഹിന്നൽ ഖായിൻ വയുഹവ്വനു ഫീഹിന്നൽ അമീൻ. കള്ളൻ സത്യസന്ധനാക്കപ്പെടും, സത്യസന്ധൻ കള്ളനാക്കപ്പെടും. വഞ്ചന കാണിക്കുന്നവനാണ് അമാനത്തേൽപ്പിക്കപ്പെടുക. അമാനത്തുള്ളവനായി പറയാ, ആരെങ്കിലും അമാനത്ത് കാണിച്ചാൽ അവൻ വഞ്ചകനായി മുദ്ര കുത്തപ്പെടും. ഇതെന്ന് നമ്മൾ ലാഹിറായി കാണുന്ന കാര്യം. അത് ഒരു നിലം വരെ ഇല്ലാതെ ജനങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അമാനത്തൊന്നും ആർക്കില്ല. അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അമാനത്തില്ല, അമാനത്തുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. എന്തിന്? റിൽമ് കൈകാര്യം ചെയ്യുന്നിടത്ത് പോലും അമാനത്തില്ല. പിന്നെ ബാക്കിയുള്ളവർ കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇൽമ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരി കിതാബുൽ ഇൽമ്, അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കിതാബുൽ ഇൽമ് തുടങ്ങുന്ന ആദ്യത്തെ ഹദീസ്, ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യദിനം? അന്ത്യദിനം എപ്പോഴാണ്? റസൂൽ ആദ്യം ചോദ്യം കേട്ടതുപോലെ ഭാവിക്കാതെ അദ്ദേഹത്തിന്റെ വാക്ക് പൂർത്തിയാക്കി ശേഷം ചോദിച്ചു, ആരാണ് ചോദിച്ചത്? ഇന്നാളാണ്. എന്താ നീ ചോദിച്ചത്? ഈ ചോദ്യം ചോദിച്ച ആരാണ് ചോദിച്ചു? എപ്പോഴാണ് അന്ത്യദിനം എന്നുള്ളത്? അന്ത്യദിനം എന്നിട്ട് റസൂൽ അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു, ഇദാ ദുയ്യഅത്തിൽ അമാന ഫൻതദിറിസ്സാഅ, അമാനത്ത് നഷ്ടപ്പെടുത്തപ്പെട്ടാൽ നീ സാഅത്തിന് അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചോ. കൈഫ ഇളാഅത്തുഹായ റസൂലുള്ളാ, അള്ളാന്റെ റസൂലെ, എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോകുക? എങ്ങനെ അത് നഷ്ടപ്പെടുത്തുക ആളുകൾ? ഇദാ ഉസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിറിസ്സാഅ, കാര്യങ്ങൾ അതിന്റെ ശരിയായ അഹലുകാരിൽ എന്താ ഏൽപ്പിക്കപ്പെട്ടാൽ നീ അന്ത്യദിനം പ്രതീക്ഷിച്ചോ. അമാനത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ. അത് നിഫാഖിന്റെ അടയാളമാണ്, കദിബിന്റെ അടയാളമാണ്. വലിൽ ഹദീസ് ബഖിയ, ഈ അൽഫാലുകൾ തന്നെ ഇനിയും ശറഹ് ബാക്കിയുണ്ട്. واكتفي هنا بهذا القدر واسال الله العظيم رب العرش العظيم ان يتولانا واياكم في الدنيا والاخره وان يجعلنا جميعا من الهداة المهتدين ومن الصادقين وممن جعل الله قلبهم قلبا سليما اللهم امين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك.